ஓம் நம சிவாய். டியர் லிசனர்ஸ் ஆஃப் shivam.org, நவ் வி ஆர் லிசனிங் டு கேதோபனிஷத் டிஸ்கோர்ஸ் இன் மலையாளம், பிரசன்டட் பை ஸ்ரீ கைவல்யானந்தா. தேங்க்யூ. ஓம் நம சிவாய்.
இத்தியாதி என்று தொடங்கிய அநேக சப்தங்கள், அநேக சப்தங்கள் கொண்டு துமிரீபூதமாய முழங்கும் வளரே பயானகமான முழக்கம், யுத்தத்திலும் மட்டுள்ள முழக்கத்தையும் மகாரகம் அவரின் துமிரி துமிர சப்தம் என்று பறையும். அங்கே முழங்குன மகாரகம் வலிய சப்தம், அங்கே சப்தத்தோடுதான். அதாவது விஷமாகும்போது அதில் பலதரத்திலுள்ள பட்சிகள் கூடுகூட்டியிருக்கும். ஈ பட்சிகள் நிரந்தரம் சப்திச்சு அது பஹளம் உண்டாகிக்கொண்டிருக்கும். பட்சிகளுடைய சப்தம் இவட எந்தாலும் ஈ விஷத்தில் கூடுகூட்டியிருக்கிற பட்சிகளாய் சர்வஜீவன்மாரையும் பரஞ்சிருக்கும். அப்போ ஜீவன்மார் நிரந்தரம் இதில் சப்திச்சு கொண்டிருக்கும். ஆ சப்தங்கள் சுகம் கொண்டும் துக்கம் கொண்டும் மட்டு பலதரத்தில் அவ சப்திச்சு கொண்டிருக்கையான. அங்கேயுள்ள மகாரகத்தோடு கூடியதான ஈ விஷம். பட்சி பெண்வட்சத்தில் சப்திக்கிறது போல ஈ சம்சார விஷத்து ஜீவன்மாரும் நிரந்தரம் இதெல்லாம் ஆ ஜீவன் கர்ம பாகுல்யத்தை கர்ம வைஜித்ரியத்தை இதெல்லாம் காணிக்கிறதுக்கு வேண்டி பரவையான. நானா தரத்துள்ள கர்மங்கள் அனுஷ்டிச்சும் நானா தரத்துள்ள கர்மங்களோட ஃபலத்தை அனுபவிச்சும் ஜீவன் ஈ சம்சார விஷத்தில் உழலுகையான என்ன சூச்சிப்பிக்கா வேண்டிட்டு பண்ணது. பிராணி சுக துக்க உத்பூத ஹர்ஷோக ஜாத நிருத்ய வீத வாதித்ர க்ஷேளிக ஆஸ்போடித ஹசித ஆக்ருஷ்ட ருதித ஹாஹா முஞ்ச முஞ்ச இத்தியாதி அநேக சப்ததுர்க துமிலே பூத மகாரவஹ. அதான விஷம் மகாரவஹ விஷஹ. இனி விஷத்திலும் மற்றொரு வசம் உண்டு, இதில் விபரீதமாய பாவம். அது அடுத்து பரையும் வேதாந்த விஹித பிரம்மாண்ட தர்சன அசங்க சஸ்திரகிருத உச்சேத. இதன் உச்சேதம் அத்தியந்திகமாய நாசம் எங்கே சம்பவிக்கணும்? வேதாந்த விஹித வேதாந்தத்தில் உபதேசிக்கப்பட்டதாய வேதாந்தத்தில் பரையப்பட்டதாய பிரம்மாத்ம தர்சன பரமாத்ம தர்சனம் ஜீவாத்ம பரமாத்ம ஏகத்துவ தர்சனமான பிரம்மாத்ம தர்சனம் ஆத்ம விஜானம் ஆத்ம விஜானமாகுன அசங்க சஸ்தம் ஆத்ம விஜானம் கொண்டுண்டாகுன அசங்கத ஈ சம்சார விஷத்தில் உள்ள ஜீவன் வேறுபடல் அங்கேயுள்ள சஸ்திரம் ஆயுதம் கொண்டும் கிருத உச்சேதம் ஈ சம்சார விஷத்தில் ஒன்றும் ஜீவன் வேறுபட்டால் இதன் உச்சேதம் நாசம் சம்பவிக்கணும். அசங்கமாகும் சஸ்திரம் அசங்க சஸ்திரம் என்று பறையுന്നത് എന്താണ്? ஆத்ம தர்சனமான இவடத்தை அசங்க சஸ்திரம் ஆத்ம தர்சனத்தினே கொண்டு அசங்க சஸ்திரம் என்று பறந்து அசங்கம் சங்கமில்லாதிருக்க எந்தோடு சங்கமில்லாதிக்கணும்? ஈ பிரபஞ்சத்தோடு. ஆர்க்கு சங்கமில்லாதிக்கணும்? ஜீவன். இப்போ ஜீவனும் பிரபஞ்சத்தோடு சங்கமில்லாதாய் தீர்ந்து என்னச்சா ஜீவன் பிரபஞ்சத்தில் நின்றும் வேறுபட்டு போகும். மற்ற எடுத்துக்கிட்டால் ஜீவனில் நின்றும் ஈ பிரபஞ்சம் விட்டு போகும். அங்கே சம்பவிச்சு கழிஞ்சால் ஆ சஸ்திரம் பிரயோகிச்சு கழிஞ்சால் உச்சேதம் ஈ சம்சார விஷத்தின் பூர்ணமாய நாசம் சம்பவிக்கணும். இனி இவ்வளோ பரஞ்சு யாதொன்னும் இல்லை. ஸ்ருதி ஸ்மிருதி நியாய வித்ய லோ இவட பரையினா அநேக சப்தங்களோ பட்சிகளோ சாகங்களோ அழிவுகளோ தாய்த்தடியோ வேறுகளோ ஒன்றும் இல்லை. இதெல்லாம் நெசவு அதிலுள்ள அங்கே நெசிப்பிக்கிற ஆயுதம் சஸ்திரம் ஆயுதம் ஆ ஆயுதமான ஆத்ம தர்சனம் ஆத்ம விஞ்ஞானம். அதில் அசங்க சஸ்திரம் அசங்கமாகும். அதான் கீதீகரன் அசங்க சஸ்திரேன திருடேன சித்துவா திருடமாய அசங்க சஸ்திரம் அதுகொண்டு சேதிச்சிட்டு அதுகொண்டு பயந்து அதுகொண்டு சேதிக்காவுன்னு ஆத்ம விஞ்ஞானமாகும் சஸ்திரம் கொண்டு அது അസംഗമാണ് ആ ശസ്ത്രം, അസംഗതയാണ് ആ ശസ്ത്രം എന്ന് പറയുന്നത്. ആത്മവിജ്ഞാനമാണ്, എന്താണ് ആയത്, അതിനെ അസംഗ എന്നെന്തുകൊണ്ട് പറഞ്ഞു, അവനെ ജീവനയിൽ നിന്ന് വേർപെടുത്തുന്നുണ്ട്, ഇതിനോടുള്ള സംഘത്തെ ഇല്ലാതാക്കുന്നുണ്ട്. ആ ശസ്ത്രത്തെ, ആയുധത്തെ അസംഗം എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഈ വൃക്ഷത്തെ നശിപ്പിക്കാം, അപ്പൊ ആത്മവിജ്ഞാനം കൊണ്ടേ ഇതിനെ നശിപ്പിക്കാൻ പറ്റും, സ്വരൂപജ്ഞാനം കൊണ്ടേ ഇതിനെ നശിപ്പിക്കാൻ പറ്റും, ആത്മബോധം കൊണ്ട് ഇതിനെ നശിപ്പിക്കാവുന്നതാണ്. അസംഗ ശസ്ത്രകൃത ഉച്ഛേദ ഏഷ സംസാര വൃക്ഷ, അതാണ് ഈ കാണുന്ന ഏഷ എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രത്യക്ഷമായി കാണുന്ന, പ്രത്യക്ഷമായി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ സംസാര വൃക്ഷം. ഇതെന്താണ് അശ്വത്ഥ, ഇവരശ്വത്ഥമാണ് എന്ന് പറഞ്ഞാൽ അശ്വത്ഥവർ, ഇതൊരു അശ്വത്ഥ വൃക്ഷത്തെ പോലെയാണ്. ഇവിടെ നമ്മൾ പുറമേ കാണുന്ന ഒരു അശ്വത്ഥ വൃക്ഷത്തിന് തുല്യമാണ്, അതിന് സമമാണ് ഈ സമ്പൂർണ്ണ പ്രപഞ്ചവും. ഇതിൽ കാണുന്നതൊക്കെ തന്നെയാണ് ഈ സമഷ്ടി പ്രപഞ്ചത്തിലും കാണുന്നത്. അതാണ് അശ്വത്ഥവർ, അശ്വത്ഥം എന്ന് പറഞ്ഞ ഇത് അശ്വത്ഥത്തെ പോലെയാണ്. അശ്വത്ഥ ശബ്ദത്തിന്റെ അർത്ഥം നാളേക്ക് നിലനിൽക്കാത്തത്, നശിച്ചു പോകുന്നത്, അനാദികാലമായി നിലനിൽക്കുന്നു, വളരെ ദീർഘകാലമായി നിലനിൽക്കുന്നതാണ്, അതുകൊണ്ട് നമുക്ക് ഇത് നശിക്കാതെ നിലനിൽക്കുന്നതാണെന്ന് തോന്നിപ്പോകാം, പക്ഷെ അങ്ങനെയല്ല, ഇത് നാളേക്ക് നശിച്ചു പോകുന്നതാണ്, നാളെ നിലനിൽക്കുന്നല്ല, അതുകൊണ്ട് ഇത് അശ്വത്ഥമാണ്, അശ്വത്ഥ വൃക്ഷമാണ്, അശ്വത്ഥ വൃക്ഷത്തെ പോലെയാണ്, എത്ര വലുതാണെങ്കിലും നശിച്ചു പോകുന്നതാണ്. അതിന്റെ പ്രത്യേകത എന്താണ്, കാമ കർമ്മ വാതീരിത, നിത്യപ്രചരിത സ്വഭാവ. അശ്വത്ഥ വൃക്ഷം അത് കാറ്റ് വീശിയാൽ നിരന്തരം അത് ചലിച്ചുകൊണ്ടേയിരിക്കും, അതിന്റെ ഇലകളെല്ലാം നിരന്തരം ചലിച്ചുകൊണ്ടേയിരിക്കും, ആ വൃക്ഷത്തിന്റെ പ്രത്യേകത. ഈ സംസാര വൃക്ഷവും അതിനാണ് നിരന്തരം ചലിച്ചുകൊണ്ടേയിരിക്കുന്നു. എന്തുകൊണ്ടാണ് കാമകർമ്മവാദങ്ങൾ, കാമം കർമ്മം, കാമം കർമ്മത്തിന് പ്രേരകമായിരിക്കും, കാമത്തിന്റെ സൃഷ്ടിയാണ് കർമ്മം, ആ കാമവും കർമ്മവുമാകുന്ന വാദ കാറ്റ്, അതുകൊണ്ട് അത് വാതീരിത, അത് വീശുന്നതുകൊണ്ട് വാദത്തിന്റെ ഇരണം വീശൽ, കാറ്റ് വീശുന്നതുകൊണ്ട്, കാമകർമ്മങ്ങളാകുന്ന കാറ്റ് വീശുന്നതുകൊണ്ട് നിത്യപ്രചരിത സ്വഭാവ, എന്നും ചലിച്ചുകൊണ്ടിരിക്കുന്ന സ്വഭാവത്തോടുകൂടിയതാണ്. എന്നും ചലിക്കാൻ മുഴുവൻ ജീവൻ, ആ ജീവന്റെ അവസ്ഥ നിത്യം സദാ അനുക്ഷണം അത് മാറിക്കൊണ്ടേയിരിക്കും. ആ ജീവന്റെ ഭാവത്തിന് പ്രതിക്ഷണം മാറ്റം വന്നുകൊണ്ടേയിരിക്കും, ആന്തരികമായും ബാഹ്യമായും സൂക്ഷ്മത്തിനും സ്ഥൂലത്തിനും പ്രതിക്ഷണം, ആ ജീവന്റെ ഉള്ളിൽ മനസ്സ് വികാര വിചാര തലങ്ങൾ പ്രതിക്ഷണം മാറിക്കൊണ്ടിരിക്കുന്നു. സ്ഥായിയായ ഒരു ഭാവം അതിന് ഒരിക്കലും ഉണ്ടാകുന്നില്ല. പുറമെ സ്ഥൂലമായ ശരീരം, അവയവങ്ങൾ, അതും പ്രതിക്ഷണം മാറിക്കൊണ്ടിരിക്കുന്നു. ആ ശരീരത്തോട് ബന്ധപ്പെട്ടിരിക്കുന്ന ബാഹ്യ പഞ്ചഭൂതാത്മകമായ പ്രാപഞ്ചിക വസ്തുക്കൾ അതെല്ലാം പ്രതിക്ഷണം മാറിക്കൊണ്ടിരിക്കുന്നു, പരിണമിച്ച് മാറിക്കൊണ്ടിരിക്കുന്നതാണ് കാമകർമ്മവാദം വീശുന്നത് കൊണ്ട്. എങ്ങനെയാണ് വൃക്ഷത്തിന്റെ ശാഖകളും ഇരകളും തഴക്കടിയും എല്ലാം ചലിക്കുന്നത്, അതുപോലെ ഈ സംസാര പ്രദക്ഷിണം ജീവനം മാറിക്കൊണ്ടിരിക്കുന്നു. ഊർധ്വമൂല, അതാണ് ഇതൊരു വ്യാഖ്യാനിച്ചത്. അടുത്ത മന്ത്രത്തിൽ പറയുന്നത് അവാക് ശാഖ, ഈ വൃക്ഷത്തിന്റെ ശാഖകൾ സ്വർഗ നരക തിഥി പ്രേതാദിഭി ശാഖാഭി അവാക് ശാഖ, സ്വർഗലോകം നരകലോകം തിരിയക് പ്രാണികൾക്കുള്ള ഈ ലോകം, പ്രേതം പ്രേതലോകം, അങ്ങനെ അനേക ലോകങ്ങൾ, നമ്മൾ സ്വർഗ നരക തിരി പ്രേതാദി ശകാഭി, സ്വർഗ നരകാദി ലോകങ്ങൾ, പ്രേതാദി ലോകങ്ങൾ, അതാത് ലോകങ്ങളിലുള്ള വിശേഷമായ ശരീരങ്ങളിലൂടെ സ്വർഗലോക നരക പ്രേതാദി ശാഖകൾ എന്ന് പറയുന്നു. നേരത്തെയും പറഞ്ഞു ഈ പക്ഷിയുടെ കൂടാണ് ലോകമാണെന്ന് പറഞ്ഞു. പക്ഷി ഇവിടെ വേറെ തരത്തിൽ പറയാം. നേരത്തെ പൊതുവെ ഈ പ്രാണി ശരീരം ആണ് ഈ വൃക്ഷത്തിന്റെ തടിയെന്ന് പറയും. അതിൽ തന്നെ വിശേഷിച്ച് ഓരോ ലോകങ്ങളിലും പ്രത്യേക പ്രത്യേക ശരീരങ്ങളാണ്. ഓരോ ശാഖകളെ പോലെ വേർതിരിഞ്ഞ് ശാഖകൾ വൃക്ഷത്തിലിരിക്കുന്നത് നേരത്തെ പൊതുവെ തടി ശരീരമെന്ന് പറഞ്ഞു. ഇവിടെ പറയുന്നത് ഒരേ ജീവൻ തന്നെ സ്വർഗത്തിൽ ഒരു ശരീരം, നരകത്തിൽ മറ്റൊരു ശരീരം, ഇവളായിരിക്കുമ്പോൾ മറ്റൊരു ശരീരം, പ്രേതമായിരിക്കുമ്പോൾ വേറൊരു ശരീരം, ഇങ്ങനെ ഒരു ജീവനും നാനാ ശരീരങ്ങൾ. ഒരു വൃക്ഷത്തിൽ നിന്ന് അനേക ശാഖകൾ ഉണ്ടാകുന്നത് പോലെ അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ പ്രത്യേകം പറഞ്ഞു സ്വർഗ നരക തെതി പ്രേതാദി ബി ശാഖാദി അവാക് ശാഖ. അവാക് താഴോട്ടുള്ള ശാഖകൾ നമ്മൾ കാണുന്നുണ്ടല്ലോ. ആൺവൃക്ഷത്തിൽ ശാഖകൾ താഴോട്ട് കിടക്കും, വളർന്ന് താഴോട്ട് താഴ്ന്നു കിടക്കുന്ന ശാഖകൾ. അതുപോലെയാണ് ഈ വൃക്ഷത്തിൻ്റെ വൃക്ഷത്തിന് അവാക് ശാഖ എന്നൊന്നു പറഞ്ഞു സംസാര വൃക്ഷത്തിന്. കാരണം ഇതിൻ്റെ വേര് എന്ന് പറയുന്ന സാധാരണ വേര് താഴെയാണ് വൃക്ഷത്തിന്. പക്ഷെ ഇതിൻ്റെ വേര് മുഖ്യ വേരെന്ന് പറയുന്നത് ഉപരിയാണ്, പ്രപഞ്ച ഉപരിയാണ്, ഊർധ്വമാണ്. അതിൻ്റെ അധിഷ്ഠാനം ഊർധ്വമാണെങ്കിൽ ബാക്കിയുള്ള ഭാഗങ്ങളെല്ലാം താഴോട്ടേ വരത്തുള്ളു. അപ്പൊ ശാഖകൾ താഴോട്ടാണെന്ന് വെച്ചാൽ പ്രപഞ്ച അന്തർഗതമാണ്. രണ്ട് വിരുദ്ധ സ്വഭാവങ്ങളെ കാണുക. ബ്രഹ്മത്തിന് എന്തെല്ലാം വൈശിഷ്ട്യങ്ങൾ ഉണ്ടോ അതിനെല്ലാം വിരുദ്ധമാണ് പ്രപഞ്ചം. അല്ലെങ്കിൽ പ്രപഞ്ചത്തിൽ അന്തർഗതമായിരിക്കുന്ന ഈ ലോകങ്ങൾ എന്ന് പറയുമ്പോൾ ഈ പ്രപഞ്ചവൃക്ഷത്തിന് ആധാരമായിരിക്കുന്ന അതിൻ്റെ നേര് ആയിരിക്കുന്ന ബ്രഹ്മം അത് പരിപൂർണമാണ്. അതിന് നേരെ അത് ഊർധ്വമാണ്. അതിന് നേരെ വിപരീതമായ സ്വഭാവത്തോടുകൂടിയതാണ് അമാ എന്ന് വെച്ചാൽ അപൂർണമാണ്. മറ്റ് പരിപൂർണമാണ്, ഇത് അപൂർണമാണ്. ഇതിന്റെ ശാഖകളാകുന്ന ലോകങ്ങൾ ഊർധ്വമൂല അവാക് ശാഖ രണ്ടും വൈരുദ്ധ്യമുള്ളതാണ്. ബ്രഹ്മം അപരിച്ഛിന്നമാണ്, പക്ഷേ ഈ ലോകങ്ങൾ പരിച്ഛിന്നങ്ങളാണ്. ആ ബ്രഹ്മം ചിത്താണ്, ഇത് ജഡമാണ്. അത് ആനന്ദപൂർണമാണ്, ഇത് ദുഃഖമയമാണ്. ഈ തരത്തിൽ വിരുദ്ധ സ്വഭാവങ്ങൾ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ അവാക് ശാഖ എന്ന് പറയുന്നത്. താഴോട്ടുള്ള ശാഖകളോടുകൂടിയതാണ്. ആ ബ്രഹ്മവാദ നിത്യമാണ്, ഇത് നശിക്കുന്നതാണ്. സംസാര ശാഖകളാകുന്ന ഈ ലോകങ്ങളെല്ലാം നശിക്കുന്നതാണ്. മറ്റത് അപരിണാമിയാണ്, പരിണമിക്കുന്നതല്ല. ഇത് പരിണമിക്കുന്നതാണ്, പരിണാമിയാണ് മറിച്ച്. ഇങ്ങനെ ഏത് ഭാവത്തെക്കുറിച്ച് ചിന്തിച്ചു കഴിഞ്ഞാലും അത്യന്ത വിരുദ്ധ സ്വഭാവത്തോടുകൂടിയാണ്. അതുകൊണ്ട് അവാക് ശാഖ എന്ന് പറഞ്ഞു. വൃക്ഷത്തിന്റെ ശാഖകൾ അവാക്കാണ്, അധോമുഖങ്ങളായിരിക്കുന്നു, മറ്റ് ഊർധ്വമായിരിക്കുന്നു ബ്രഹ്മം. സർവോപരിയായിരിക്കുന്നു ഇത്, സർവ അന്തർഗതമായിരിക്കുന്നു. അങ്ങനെയുള്ള വൈരക്ഷ്യങ്ങൾ എനിക്ക് രണ്ടിനുമുണ്ട്. അത് കാണിക്കാനാണ് ഈ രണ്ട് ശബ്ദങ്ങളും ഉപയോഗിച്ചിരിക്കുന്ന ഊർധ്വം അഥ ഊർധ്വമൂലം അഥശാ. മറ്റ് സർവശ്രേഷ്ഠമായിരിക്കും ഇത്, സർവ അധമമായിരിക്കുന്നു ഈ തരത്തിൽ. ഇത് പ്രപഞ്ചത്തിന്റെ നിസ്സാരതയും ജീവനും ഈ പ്രപഞ്ചത്തിൽ നിന്നുള്ള മോചനത്തിന്റെ ആവശ്യകത അതിനെല്ലാം ബോധ്യപ്പെടുത്തരാൻ വേണ്ടിയിട്ടാണ് പ്രപഞ്ചത്തിന് ഇങ്ങനെ വിപരീതമായി ചിത്രീകരിക്കുന്നത്. ഇത് സത്യമല്ല, ഈ പ്രപഞ്ചത്തിൽ മുഴുകുന്നതല്ല പരമാർത്ഥം, പരമാർത്ഥത്തിൽ നിന്നുള്ള മോചനമാണ്, അതാണ് ഇവിടെ ആധാരമായിരിക്കുന്നത്. ഇത്തരം കാര്യങ്ങളെ ജീവനെ ബോധ്യപ്പെടുത്തി ജീവനെ ഈ ദുഃഖത്തിൽ നിന്ന് മോചിപ്പിക്കുന്നതിന് വേണ്ടി ആ പ്രപഞ്ചത്തെ അവാക്കായിട്ടും ബ്രഹ്മത്തെ ഊർധ്വമായിട്ടും ഇവിടെ ചിത്രീകരിച്ചിരിക്കുകയാണ്. അപ്പോൾ മൊത്തത്തിലൊരു ചിത്രരൂപത്തിൽ മനസ്സിൽ വന്നു കഴിഞ്ഞാൽ ഇത് തല തിരിഞ്ഞു നിൽക്കുന്ന ഒരു വൃക്ഷം പോലെ ആണ്. തല തിരിഞ്ഞു നിൽക്കുന്ന വൃക്ഷം എന്ന് പറയുമ്പോൾ ആ വൃക്ഷം അതിൻ്റെ ആധാരമായ ബ്രഹ്മത്തെ ആശ്രയിച്ച് തല തിരിഞ്ഞിരിക്കുന്നു. ബ്രഹ്മത്തിനെ സംബന്ധിച്ച് എന്തെല്ലാം സദ്ഭാവനകളുണ്ടോ അതിനെല്ലാം വിപരീത ഭാവനകളോടുകൂടി പ്രവചനം ചിത്രീകരിച്ചിരിക്കുന്നു. അവാക്ശാഖ സനാതന, ഇത് സനാതനമാണോ? അനാദിത്വ ചിരം പ്രവൃത്ത, ചിരം പ്രവൃത്ത, വളരെ കാലമായി ആരംഭിച്ചു കഴിഞ്ഞതാണിത്. ദീർഘകാലം ചിരമായി നിലനിൽക്കുന്നതാണ് സനാതനം എന്ന് പറഞ്ഞതാണ് എന്ന് തുടങ്ങി എന്ന് പറയാൻ കഴിയില്ല, എന്ന് അവസാനിക്കുമെന്നും പറയാൻ നിശ്ചയമില്ല. അങ്ങനെ നിൽക്കുന്നതാണ് സനാതനം, അനാദിയായിരിക്കുന്നതാണ് ഈ വൃക്ഷം. അത് ഊർജ്ജം മൂലം അവാക്സാഖ എന്ന് പറയുന്നതിന്റെ വ്യാഖ്യാനമാണ്. യദസ്യ സംസാരവൃക്ഷസ്യ മൂലം തദേവ ശുക്രം ശുഭ്രം ശുദ്ധം ജ്യോതിഷ്മ ചൈതന്യാത്മ ജ്യോതിസ്വഭാവം തദേവ ബ്രഹ്മ സർവ മഹത്വ. ഈ വൃക്ഷത്തിന് നാരായണനായിരിക്കുന്നു, അതാണ് ഏതസ്യ സംസാരവൃക്ഷസ്യ മൂലം. ആ നാരായണനായിരിക്കുന്നത് എന്താണ്? തദേവ ശുക്രം. അതിന് വ്യാഖ്യാനിക്കുകയാണ് ശുഭ്രം. അതുകൊണ്ടും അത് പൂർത്തിയായില്ല വ്യാഖ്യാനം, അതുകൊണ്ടൊന്നും കൂടി പറഞ്ഞ് ശുദ്ധം. അതായത് ബ്രഹ്മം ശുഭ്രമാണ് എന്നുള്ളത്. ശുഭ്രമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം മാലിന്യങ്ങളൊന്നും ഇല്ലാത്തതാണ്, യാതൊരു മാലിന്യങ്ങളും ഇല്ലാത്തതാണ്. എന്താ അത് വ്യക്തമാക്കാൻ വേണ്ടി പറഞ്ഞു ശുദ്ധം, മാലിന്യമില്ല. അപ്പൊ മാലിന്യമില്ലാതിരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? എന്താണ് ഈ ബ്രഹ്മത്തിൽ വരാൻ സാധ്യതയുള്ള മാലിന്യം? നമുക്കറിയാം, വെളിച്ചത്തിൽ വരാൻ സാധ്യതയുള്ള മാലിന്യം ഇരുട്ടാണ്. അതല്ലാതെ വെളിച്ചത്തിൽ വേറെ മാലിന്യമൊന്നും വരത്തില്ല. ആ ഇരുട്ടില്ലാത്തതാണ് അതിനുവേണ്ടി അടുത്ത് ഒന്നുകൂടി വ്യാഖ്യാനിക്കുകയാണ്. ജ്യോതിഷ്മത്, ജ്യോതിഷ്മാനാണ്. ജ്യോതിസ്സാവുന്ന സ്വരൂപത്തോടുകൂടിയതാണ്, പ്രകാശ സ്വരൂപത്തോടുകൂടിയതാണ്. പ്രകാശം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് വരുന്ന ജഡപ്രകാശം, സൂര്യന്റെയും ചന്ദ്രന്റെയും വിളക്കിന്റെയും മറ്റും പ്രകാശം, അതുപോലെ ഒരു പ്രകാശമാണ്, പ്രകാശിക്കുന്നതാണ്. നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണാൻ പറ്റിയ ഒരു പ്രകാശമാണ്, അല്ലെങ്കിൽ അതിനേക്കാൾ വലിയ പ്രകാശമാണ് പ്രകാശം എന്ന് പറയുന്നതിന്. ഒരിടത്തും അവനൊരർത്ഥമേ ഇല്ല. അതാണ് അടുത്ത് പറയുന്നത് ചൈതന്യ ആത്മജ്യോതി സ്വഭാവം. ചൈതന്യ ജ്യോതി സ്വഭാവം, ഇവിടെ പ്രകാശം എന്ന് പറഞ്ഞാൽ ചൈതന്യമാണ്, ചേതനതയാണ്. ജീവന്റെ ഉള്ളിൽ സ്ഫുരിക്കുന്ന ചേതനത, ജ്ഞാനപ്രകാശം, അറിവാകുന്ന പ്രകാശം അതാണ്. അല്ലാതെ ജഡപ്രകാശമല്ല, അറിവായി ഉള്ളിൽ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന ആ പ്രകാശം, ചിത് പ്രകാശം, അതാണ് ചൈതന്യ ആത്മജ്യോതി സ്വഭാവം. അതിനാണ് ശുക്രം എന്ന് പറഞ്ഞത്. തദൈവ ശുക്രം എന്ന് പറഞ്ഞാൽ തത്, ഈ സംസാരവൃക്ഷത്തിന് ആധാരമായിരിക്കുന്ന ആ തത്, ആ പരമാത്മാവ്, അത് തന്നെയാണ് ശുക്രം. പ്രകാശാത്മകമായി ജ്ഞാനപ്രകാശമായി ഉള്ളിലിരിക്കുന്നത് ഇതാണ് തത്വമസിയുടെ താല്പര്യം ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ജ്ഞാനം അല്ലെങ്കിൽ അറിവ് അതെവിടെ സ്ഫുരിക്കുന്നു? ഉള്ളിൽ ജീവന്റെ അന്തർഭാവം ഭാഗത്ത് അത് സ്ഫുരിച്ചുകൊണ്ടിരിക്കുന്നു. ബോധം ജീവന്റെ ഉള്ളിൽ സ്ഫുരിക്കുകയാണ്, തന്നെ സ്ഫുരിക്കുകയാണ്. ഓരോരോ ജീവന്റെയും ഉള്ളിൽ സ്ഫുരിക്കുന്നതാണ് ആ തന്റെ ഉള്ളിൽ സ്ഫുരിച്ചുകൊണ്ടിരിക്കുന്ന ആ ബോധം, അതിനെയാണ് ഇവിടെ തദ്ദേവ ശുക്രം. അതാണ് ഈ സംസാര വൃക്ഷത്തിന് ആധാരമായിരിക്കുന്ന പരബ്രഹ്മ ചൈതന്യം. അത് രണ്ടും ഒന്നാണ് എന്ന് മനസ്സിലാക്കുന്നതാണ് തത്വമസി ഉപദേശം. അതാണ് ഇവിടെ പറയുന്നത് തദ്ദേവ ശുക്രം. ആ ചൈതന്യം തന്നെയാണ് ചൈതന്യ സ്വരൂപമായി ഉള്ളിലിരിക്കുന്നത്, ചൈതന്യ ആത്മജ്യോതി സ്വഭാവം, തദ്ദേവ ബ്രഹ്മ. അതിനെ പിന്നെ എന്തുകൊണ്ട് ബ്രഹ്മം എന്ന് പറയുന്നു? തന്റെ ഉള്ളിൽ സ്ഫുരിക്കുന്ന ആ ചൈതന്യത്തിന് ബ്രഹ്മം, ബ്രഹ്മം എന്ന് പറഞ്ഞാൽ ബ്രഹ്മവൃദ്ധവും ഏറ്റവും വലുത് എന്നാണ് ബ്രഹ്മശബ്ദത്തിന്റെ അർത്ഥം. ഏറ്റവും വലുതായതെന്നാണ് തന്റെ ഉള്ളിൽ എന്ന് പറയുമ്പോൾ അത് തന്നിൽ അന്തർഭവിച്ചിരിക്കുന്ന സ്വാഭാവികമായിട്ടും തന്നിൽ അന്തർഭവിക്കുമ്പോൾ അത് ചെറുതാണെന്ന് തോന്നി. താൻ തന്റെ ശരീരം, ആ ശരീരത്തിന്റെ പരിച്ഛിന്നതയിലൂടെ തന്റെ ഉള്ളിനെ കുറിച്ച് ഒരാൾ ചിന്തിക്കാൻ പറ്റും. ഉള്ളെന്ന് പറയുമ്പോൾ ഉടൻ ശരീരത്തെ കുറിച്ചുള്ള ബോധം തന്നെ, ശരീരത്തിന്റെ അന്തർഭാവം ഒരു പാത്രത്തിന്റെ ഉള്ളു പോലെ. അപ്പൊ അങ്ങനെ വരാൻ പാടില്ല. മറിച്ച് എന്താണ് ആ ചൈതന്യം? സർവമഹത്വ, സർവത്തിനും മഹത്താണ്, സർവവ്യാപകമാണ്. സർവവ്യാപകമായിരിക്കുന്ന ആകാശത്തെയും അന്തർഭവിപ്പിക്കുന്നതാണ്. അപ്പൊ തന്റെ ഉള്ളിൽ തന്റെ ശരീരം, തന്റെ ശരീരത്തിന്റെ ഉള്ളിലിരിക്കുന്ന ഒരു സാധനം എന്ന് ധരിച്ചു പറയുന്നു. അതുകൊണ്ട് തന്നെ ബ്രഹ്മ എന്ന് പറയുന്നു. അനേക ജീവശരീരത്തിലും വ്യാപിച്ച് അതിനെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് നിലനിൽക്കുന്നതാണ്, അതാണ് ബ്രഹ്മ. സദൈവ ബ്രഹ്മ, അത് തന്നെയാണ് ആ ബ്രഹ്മം. തന്റെ ഉള്ളിൽ സ്ഫരിച്ചുകൊണ്ടിരിക്കുന്ന ആ ചൈതന്യം തന്നെയാണ് സർവവ്യാപകമായി സർവപ്രാണികളെയും ഉള്ളിൽ സ്ഫരിച്ചുകൊണ്ട് ഈ പ്രപഞ്ചത്തിന് ആധാരമായിരിക്കുന്നത്. അതാണ് ഊർധ്വമൂല അവാക്ശാഖ എന്നതിന്റെ വ്യാഖ്യാനം. തദൈവ അമൃതം, ഇതിന് അശ്വത്വം എന്ന് പറയും. നശിക്കുന്നതാണ്, നാളെ നിലനിൽക്കുന്നതല്ല. സ്വന തിഷ്ഠതി, നാളേക്ക് നിലനിൽക്കുന്നില്ല, അതാണ് അശ്വത്വം. അങ്ങനെയാണെങ്കിൽ ഇവിടെ നിലനിൽപ്പുള്ള ഏതാണ്? തദൈവ അമൃതം, ഈ പറയുന്ന ചൈതന്യം നിലനിൽക്കും. ഈ ചൈതന്യം ആധാരമായിരിക്കുന്ന ഈ വൃക്ഷം, സംസാരവൃക്ഷം നിലനിൽക്കുന്നുണ്ട്. അതാണ് തദൈവ അമൃതം. ഔർധ്വ മൂലമായിരിക്കുന്ന, അധശാഖമായിരിക്കുന്ന ഈ വൃക്ഷത്തിനും ഒരു സത്യമുണ്ട്, അമൃതത്വം. അവിനാശി സ്വഭാവം, അതാണ് അവിനാശി സ്വരൂപത്തോടുകൂടിയത് എന്ന് പറയുന്നു. കഥ്യതയെ എന്തുകൊണ്ട് സത്യത്വം? അത് സത്യമാണ്. ഈ വൃക്ഷത്തിൽ തന്നെ ഒരു സത്യമുണ്ട്, പ്രപഞ്ചത്തിൽ തന്നെ ഒരു സത്യമുണ്ട്, പ്രപഞ്ചത്തിൽ തന്നെ ഉണ്ട് സത്യം. ആ സത്യത്തെയാണ് ബ്രഹ്മം എന്ന് പറയുന്നത്. ആ ബ്രഹ്മത്തിൽ തന്നെ അസത്യം ഇരിക്കുന്നു, അതിനെ പ്രപഞ്ചം എന്നും പറയും. സത്യത്വ അതിന് ശ്രുതിയിൽ, ശാന്തി ശ്രുതിയിലും മറ്റും പറയുന്നുണ്ട്, വാചാരംഭണം നികാരോ നാമധേയം. ഇത് വാചാരംഭണമാണ്, വെറും വാക്കിനാലംബനമാണ്. സത്യത്തിൽ നിലനിൽക്കുന്നതല്ല, വാക്കുകൊണ്ട് പറയുന്നതും മനസ്സുകൊണ്ട് ചിന്തിക്കുന്നതുമാണ്. അത് വാകാലംബനം, വാചാരംഭണം എന്ന് പറയും. ഇത് വികാരമാണ്, ചൈതന്യത്തിന്റെ സൃഷ്ടിയാണ്. നാമധേയം, നാമം മാത്രം, വസ്തുവില്ല, വസ്തുസത്തയില്ല. നാമം കൊണ്ട് കൽപ്പിക്കപ്പെടുന്ന വസ്തുസത്തയും പരമാർത്ഥ വസ്തുസത്തയും, അതുകൊണ്ട് തന്നെ എന്താണ്? അനുദമാണ്, ഇത് മിഥ്യയാണ്. ഇത് അനുദമാണ്, പരമാർത്ഥത്തിൽ ഇല്ലാത്തതും അനുഭവത്തിൽ ഉള്ളതുപോലെ തോന്നുന്നതുമാണ്. അന്യ അധഹമർത്യം, അധഹ അന്യ, ഈ പരമാർത്ഥ വസ്തുവിൽ നിന്നും അന്യമായിട്ടുള്ള സർവവും മർത്യമാണ്, നശിക്കുന്നതാണ്, സംസാരവൃക്ഷത്തിൽ അന്തർഭവിച്ചിരിക്കുന്നതാണ്. അതിന്റെ താല്പര്യത്തെ പറയുകയാണ് ഇതുവരെ പറഞ്ഞതിന്. തസ്മിൻ പരമാർത്ഥസക്തി ബ്രഹ്മൻ ലോകാഹ ഗന്ധർവ നഗര മരീച്യുതക മായാസമാഹ പരമാർത്ഥ ദർശന അഭാവ അവഗമനാഹ ശ്രുതാഹ ആശ്രിതാഹ സർവേ സമസ്ത ഉത്പത്തിസ്ഥിതി ലയേഷു. തസ്മിൻ പരമാർത്ഥസക്തി ബ്രഹ്മണി, ആ പരമാർത്ഥസത്യമായിരിക്കുന്ന ബ്രഹ്മത്തിൽ ലോകാഹ ഈ ലോകങ്ങളല്ല, ഈ പറയുന്ന വൃക്ഷം, ആ വൃക്ഷത്തിൽ അന്തർഭവിച്ചിരിക്കുന്ന ലോകം, ഇതെല്ലാം ഗന്ധർവനഗരം, ഗന്ധർവനഗരത്തെ പോലെ മരിച്ചിടും, കാനൽ ജലം പോലെ, മായ ഇന്ദ്രജാലം പോലെ, സമാഹ പോലെ, അതിന് തുല്യമായി, അതിന് തുല്യമായി ഇന്ദ്രജാല സമാനമായി പരമാർത്ഥ ദർശന അഭാവ അവഗമനാഹ അഭാവ അവഗമനാഹ ഇല്ലാത്തതായി ബോധ്യപ്പെടുന്നതാണ് ഈ സർവം. പരമാർത്ഥ ദർശനം കൊണ്ടും ഇതിന്റെ അഭാവത്തെ ബോധ്യപ്പെടുന്നവയാണ് ഇപ്പൊ നിൽക്കുന്നവയെല്ലാം. അതാണ് പരമാർത്ഥ ദർശന അഭാവ അവഗമനാഹ, പരമാർത്ഥ ദർശനേയും അഭാവ അവഗമനാഹ. അങ്ങനെയുള്ള ഈ പ്രപഞ്ചം ശ്രുതാഹ ആശ്രിതാഹ, ഇത് സർവം ഇതിനെ ആശ്രയിച്ചിരിക്കുന്നു. സർവേ സമസ്താഹ, ഈ സമസ്ത പ്രപഞ്ചം പരമാർത്ഥ ദർശനം കൊണ്ട് ഇല്ലാതായിത്തീരുന്നതാണ്. ഈ വൃക്ഷത്തിന്റെ പരമാർത്ഥ ദർശനം, ഇതിന്റെ വൃക്ഷത്തിന്റെ ആധാരമായിരിക്കുന്ന പരബ്രഹ്മ ദർശനം കൊണ്ട് ഇതെല്ലാം അഭാവ അവഗമനാഹ, അഭാവം ഇല്ലാത്തതാണ് ബോധ്യപ്പെടുന്നതാണ്. അങ്ങനെയുള്ള ഈ സർവേ സമസ്ത പ്രപഞ്ചം എന്താണ്? ഉത്പത്തിസ്ഥിതി ലംഘീഷു, ഉത്പത്തിസ്ഥിതി ലയങ്ങളിലെല്ലാം ശ്രുതാഹ, ഈ പരബ്രഹ്മത്തെ ആശ്രയിച്ചിരിക്കുന്നു. ആശ്രിതാഹ പരബ്രഹ്മത്തെ ആശ്രയിച്ചിരിക്കുന്നു. നമ്മുടെ മന്ത്രത്തിൽ പറഞ്ഞത് തസ്മിൻ ശ്രുത ലോക സർവേ, ഈ സർവലോകങ്ങളും തസ്മിൻ ശ്രുതാഹ, അതിനെ ആശ്രയിച്ചിരിക്കുന്നു. വൃക്ഷം അതിന്റെ നാലായ വേരിനെ ആശ്രയിച്ചാണ് നിലനിൽക്കുന്നത്. അതുപോലെ ഈ സമസ്ത പ്രപഞ്ചം ഈ പരമാത്മാവിനെ ആശ്രയിച്ച് നിലനിൽക്കുന്നു. എപ്പോ ഉത്പത്തി സ്ഥിതി പ്രളയ, അവയുടെ ഉത്പത്തിയിൽ, അവയുടെ സ്ഥിതിയിൽ, അവയുടെ നാശത്തിലെല്ലാം തദ് ബ്രഹ്മ. പക്ഷെ ആ ബ്രഹ്മത്തെ ന അത്യേരി ന അതിവർത്തതി, ഒന്നിനും അതിക്രമിക്കാൻ കഴിയുന്നില്ല. ആ ബ്രഹ്മത്തിനപ്പുറം പോവാൻ അതിനാർക്കും കഴിയുന്നില്ല. ചോദിക്കുന്നു, ഈ പ്രപഞ്ചത്തിന് ഒരു സൃഷ്ടി കൊടുക്കാവുന്നെങ്കിൽ അയാളെ സൃഷ്ടിച്ചതാര്? ഈ പ്രപഞ്ചത്തിന് അധിഷ്ഠാനമാണ് ബ്രഹ്മമെങ്കിൽ അതിന്റെ അധിഷ്ഠാനമുണ്ട്. ഉപയോഗിക്കാണ് കുതർക്കങ്ങൾ പറയുന്നു, തദ് ബ്രഹ്മ, അത് ബ്രഹ്മമാണ്. നാത്യേരി, അതിനെ ഒന്നിനും അതിക്രമിക്കാൻ കഴിയുന്നില്ല, അതിനപ്പുറം പോകാൻ കഴിയുന്നില്ല. സൃഷ്ടിക്കപ്പെട്ടതിനെല്ലാം സൃഷ്ടികർത്താവുന്നു, സൃഷ്ടികർത്താവിന് അതിന്റെ ആവശ്യം, കാരണം അത് സൃഷ്ടിക്കപ്പെട്ടതല്ല. നാത്യേരി, അതിനെ ആരും അതിജീവിക്കുന്നില്ല, അതിനപ്പുറം പോകുന്നില്ല. നാതിവർത്തതെ, ഏതുപോലെ പറയുന്നു, മൃദാദി ഇവ ഘടാധികാരി, കോടം എന്ന് പറയുന്ന കലം എന്ന് പറയുന്ന വസ്തു, കലം ഉണ്ടാക്കിക്കഴിഞ്ഞാൽ ഒരിക്കലും അത് മണ്ണിൽ നിന്നും സ്വതന്ത്രമാകാൻ കഴിയില്ല. മൃദാദിമുള്ള ഘടാധികാരി, മണ്ണിൽ നിന്ന് സ്വതന്ത്രമായി മണ്ണിനെ വേറിട്ടിട്ട് കലത്തിൽ നിൽക്കാൻ കഴിയുന്നില്ല. മണ്ണിൽ നിന്ന് വേറിട്ട് അതിന് സ്വതന്ത്രമായി ഒരു സത്തയില്ല, ഉണ്മയില്ല. അതാണ് അതിവർത്തിക്കുന്ന നാമങ്ങൾ, മറിച്ച് മണ്ണിനെ ആശ്രയിച്ച് കഴിഞ്ഞ നിലനിൽപ്പോൾ അന്നിനെ നമുക്ക് നിരത്തോളം കാലം മണ്ണിനെ ആശ്രയിച്ചിരിക്കും. അതുപോലെ സർവകാരണമായിരിക്കുന്നതാണ് ബ്രഹ്മം. സർവകാരണമാകുമ്പോൾ അതിന് മറ്റൊരു കാരണത്തിന്റെ ആവശ്യമില്ല, കാരണം അതിന് സൃഷ്ടി സംഭവിക്കുന്നു, സൃഷ്ടിക്കപ്പെട്ട ഉത്പത്തി ഉള്ളിടത്തെ കാരണത്തിന്റെ ആവശ്യമുള്ളൂ. ഉത്പത്തി ഇല്ലെങ്കിൽ പിന്നെ കാരണത്തിന്റെ ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് അതിന് അനാദി അനന്ത സത്യം എന്ന് പറയുന്നത്. സത്യം എന്ന് പറയുന്നതിന്റെ പ്രത്യേകത ഏതാണ്? സത്യം എന്ന് പറഞ്ഞാൽ ഉത്പത്തി സ്ഥിതി ലയമില്ലാത്ത, അതുകൊണ്ട് സത്യത്തിന് കാരണത്തിന്റെ ആവശ്യമില്ല, കാരണം ഉണ്ടെങ്കിൽ അത് സത്യമാകത്തില്ല. അതുകൊണ്ടാണ് അതിന് സ്വയം പ്രകാശം എന്ന് പറയുന്നത്, സ്വയം നിലനിൽക്കുന്നതാണ്, സ്വന്തം ഉണ്മയിൽ തന്നെ അത് നിലനിൽക്കുന്നു. മറ്റ് സർവവും അതിന്റെ ഉണ്മയെ ആശ്രയിച്ച് നിലനിൽക്കുന്നു. മറ്റുള്ള വസ്തുക്കൾക്ക് ഉണ്മ അത് പകർന്നു കൊടുക്കുന്നതിന് സ്വതന്ത്രമായ ഒരു അസ്തിത്വം വേണം, എന്നാലേ മറ്റൊന്നിലൊരു അസ്തിത്വത്തെ കൊടുക്കാൻ പറ്റും. അങ്ങനെയുള്ള സ്വതന്ത്രമായ അസ്തിത്വമുള്ള ഒന്നിന് കാരണത്തിന്റെ ആവശ്യമുണ്ട്, സൃഷ്ടികർത്താവിന്റെ ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് അതിന് സ്വതന്ത്ര അസ്തിത്വം എന്ന് പറയുന്നത്. അങ്ങനെ ഒരു സ്വതന്ത്ര അസ്തിത്വം ഉണ്ട് എന്നുള്ളതിന് എന്താണ് തെളിവ്? മറ്റ് സർവപ്രപഞ്ച വസ്തുക്കളും എന്നും അസ്തിത്വം കാണുന്നത് കൊണ്ട് തന്നെയാണ്, കാരണം ഇത് പരാശ്രിതമായ അസ്തിത്വമാണ്. പരാശ്രിതമായ അസ്തിത്വം പ്രപഞ്ച വസ്തുക്കൾ കാണുന്നുണ്ടെങ്കിൽ ഏതൊരു അസ്തിത്വത്തെയാണോ ആശ്രയിച്ചിരിക്കുന്നത് അത് പരാശ്രിതമാകാൻ പാടില്ല, അത് സ്വതന്ത്രമായി തന്നെ നിൽക്കണം. എന്നാൽ ഇതിന് അസ്തിത്വത്തെയാണ് പകർന്നു കൊടുക്കാൻ കഴിയും. അതുകൊണ്ടത് കാരണാതീതം, അതിന് മറ്റൊരു കാരണമില്ല, അതിന് സൃഷ്ടികർത്താവിന്റെ ആവശ്യമില്ല. അതുകൊണ്ടാണ് എന്നെ അതിവർത്തതെ, അതിനെ അതിക്രമിക്കാൻ ആർക്കും കഴിയുന്നില്ല. സൃഷ്ടിസ്ഥിതി നിയമങ്ങളിലൊന്നും അതിനെ കൊടുക്കാൻ പറ്റത്തില്ല, അത് പ്രപഞ്ചത്തിലേ ഉള്ളൂ ഈ നിയമങ്ങളെല്ലാം. അങ്ങനെ ഒരു അസ്തിത്വം നിലനിൽക്കുന്നില്ല എന്ന് പറഞ്ഞാൽ പ്രപഞ്ചത്തിൽ അസ്തിത്വമില്ലാതെ. പക്ഷെ പ്രപഞ്ചത്തിലെ അസ്തിത്വം നമുക്ക് അനുഭവപ്പെടുന്നുണ്ട്. അപ്പൊ അനുഭവത്തിന് ഒരു ഉറവിടം വേണം, അതാണ് പരമാസ്തിത്വം. അതിനൊരു അസ്തിത്വത്തെ കൽപ്പിക്കാൻ മനുഷ്യന്റെ ബുദ്ധിക്ക് സാധ്യമല്ല, അതുള്ള ശേഷി ബുദ്ധിക്കില്ല. കാരണം അത് ബുദ്ധിയുടെ ഉറവിടമാണ്, ബുദ്ധിയുടെ ഉറവിടം. അതിനൊപ്പം അങ്ങനെ ബുദ്ധിക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് അതിനെ തന്നെ അതിവർത്തതയിൽ മനസ്സ് ബുദ്ധി എവിടെ നിന്നാണോ ഉണ്ടാകുന്നത് അതിന് അതുവരെ ചെന്നെത്താൻ പറ്റും, അതിനപ്പുറം പോകാൻ പറ്റത്തില്ല. കാരണം അതിനപ്പുറം ഇല്ല, ഇല്ലാത്തടത്ത് അങ്ങനെ പോകും. അതുകൊണ്ട് നാത്യേജി നാതിവർത്തതയും മൃതാദി നിവ ഘടാധികാരിയും ഒരു കാര്യത്തിനും കാരണത്തിൽ നിന്ന് വേറിട്ടും കാരണത്തെ മാറ്റി നിർത്തിയിട്ട് നിലനിൽക്കാൻ കഴിയത്തില്ല. കശ്ചന കശ്ചിത വികാര പറയുന്നു, ഒരു വികാരത്തിനും ഒരു കാര്യത്തിനും അത് സാധ്യമല്ല. അതുകൊണ്ട് സർവവികാരങ്ങൾക്കും ആശ്രിതമായിരിക്കുന്ന ഈ പരബ്രഹ്മത്തെ അതിക്രമിച്ചു പോകുന്നതിന് ആ വികാരങ്ങൾക്കൊന്നും ശേഷിയില്ല. അത് ഒരു നിയമമാണ്, മനുഷ്യന്റെ ബുദ്ധിക്ക് കണ്ടെത്താൻ പറ്റിയ സരവമായൊരു നിയമമാണ്. ഒരു വികാരം ഒരു അവികാരി ആശ്രയിച്ചേ നിൽക്കത്തുള്ളൂ, ഒരു കാര്യം ഒരു കാരണത്തെ ആശ്രയിച്ചേ നിൽക്കത്തുള്ളൂ, ഒരു അസത്യം ഒരു സത്യത്തെ ആശ്രയിച്ചേ നിൽക്കത്തുള്ളൂ. അതിനപ്പുറം ചിന്തിക്കാൻ ബുദ്ധിക്ക് സാധ്യമല്ല. പിന്നെ യുക്തി സമമായി ചിന്തിക്കാൻ പറ്റത്തില്ല. അതാണ് വിഘ്നം എന്ന് പറയുന്നത്. ഏതദ്വൈ തത് യമദേവൻ നജീവേശനോട് പറയുന്നു, ഈ തത്വം തന്നെയാണ് ഞാൻ നിനക്ക് ഉപദേശിച്ചു തരുന്നത്. ഈ പ്രപഞ്ചാധാരമായിരിക്കുന്ന അതാണ് മരണശേഷം നിലനിൽക്കുന്നത്, ജീവിച്ചിരിക്കുമ്പോഴും നിലനിൽക്കുന്നത് അത് തന്നെയാണ്. ഈ സംസാരത്തിന്റെ വിപുലത, ഈ സംസാരത്തിന് ആധാരമായിരിക്കുന്ന പ്രപഞ്ചത്തിന്റെ സത്യത്വം, ഇത് രണ്ടും ഒരുപോലെ വ്യക്തമാക്കുന്നതാണ് ഈ മന്ത്രം. ആ തരത്തിലാണ് ഇതിനെ ഭാഷകാരൻ വ്യാഖ്യാനിച്ചിരിക്കുന്നത്. ഞാൻ അതിൽ വായിക്കാം. ഊർധ്വമൂലോ അവാക്സാഖ യേഷോ ശുദ്ധ സനാതന തദേവ ശുക്രം തദ്ബ്രഹ്മ തദേവാമൃതം ഉച്യതേ തസ്മിൻ ലോകാശ്രിതാ സർവേ തദ് നാത്യേതി കശ്ചന ഏതദ് വൈ തത്. ആ മന്ത്രത്തിന്റെ പദാർത്ഥം യേഷ അന്നെയും അർത്ഥം പറയും. സനാതന അശ്വത്ഥ യേഷ ഈ കാണുന്ന സനാതനമായ അത് പുരാതനമായി നിലനിൽക്കുന്നതായ അശ്വത്ഥ ആ വൃക്ഷം ഊർധ്വമൂല ഊർധ്വമായ മുകളിലുള്ള മൂല വേരോട് കൂടിയതാണ്. എന്റെ താല്പര്യം പരബ്രഹ്മമാകുന്ന അധിഷ്ഠാനത്തോട് കൂടിയതാണ്. അവാക് ശാഖ അവാക് താഴേക്കുള്ള താഴോട്ടുള്ള ശാഖകളോട് കൂടിയതാണ്. അവാക് താഴോട്ടെന്നുള്ളതിന്റെ താല്പര്യം വിപരീത സ്വഭാവത്തിലുള്ള ബ്രഹ്മത്തിനും വിപരീത സ്വഭാവത്തിലുള്ള ശാഖകളോട് കൂടിയതാണ്. ശാഖകളെന്നുള്ളതിന് ഭാഷികാരം വ്യാഖ്യാനിച്ച് ലോകങ്ങളോട് കൂടിയതാണ്. ലോകങ്ങൾ എന്ന് പറയുന്നതുകൊണ്ട് പ്രപഞ്ച ഘടകങ്ങൾ എന്നർത്ഥം കൊടുക്കാം. അപ്പോ അവാക് ശാഖ എന്ന് പറയുമ്പോൾ പരബ്രഹ്മത്തിന് വിപരീതമായ സ്വഭാവത്തോടുകൂടിയ പ്രപഞ്ച ഘടകങ്ങളോട് കൂടിയതാണ്. അപ്പൊ ഊർധ്വമൂല അവാക് ശാഖ ഈ സംസാരവൃക്ഷം പരബ്രഹ്മമാകുന്ന ആധാരത്തോടും അതിന് വിപരീതമായ ശാഖ ഘടകങ്ങളോടും കൂടിയതാണ്. തദേവ ഇതിനാധാരമായിരിക്കുന്ന ഏതോ അത് തന്നെയാണ് ശുക്രം ജ്ഞാനസ്വരൂപമായിരിക്കുന്നത്. ശുക്രം എന്ന് പറയുന്നതിന് ഭാഷകാരൻ അങ്ങനെ വ്യാഖ്യാനിച്ച് ജ്ഞാനസ്വരൂപമായിരിക്കുന്നത്. തദ്ബ്രഹ്മം അത് തന്നെയാണ് ബ്രഹ്മം സർവവ്യാപകമായിരിക്കുന്നത് അങ്ങനെ വ്യാഖ്യാനിച്ച് അത് തന്നെയാണ് തത് ആ പരബ്രഹ്മം തന്നെയാണ് ബ്രഹ്മ സർവവ്യാപകമായിരിക്കുന്നത്. സദേവ അത് തന്നെയാണ് അമൃതം സത്യമായിരിക്കുന്നത്. അമൃതം എന്നുള്ളതിന് ഇവിടെ വ്യാഖ്യാനിച്ച് സത്യം. തസ്മിൻ ആ പരബ്രഹ്മത്തിൽ സർവേ ലോകാഹ ശ്രുതാഹ സർവലോകങ്ങളും ആശ്രയിക്കപ്പെട്ടിരിക്കുന്നു. അതിൽ അല്ലെങ്കിൽ അതിനെ ആ പരബ്രഹ്മത്തെ സർവലോകങ്ങളും ആശ്രയിച്ചിരിക്കുന്നു. തത് അതിനെ കശ്ചന ഒന്നും തന്നെ ഒരു പ്രപഞ്ച ഘടകവും ന അത്യേരിയും മറികടക്കുന്നില്ല. മുഴുവൻ അതിനുപരിയായോ അതിന് കാരണമായോ അതിനേക്കാൾ ശ്രേഷ്ഠമായോ ഒന്നും നിലനിൽക്കുന്നില്ല. അത്യേരി മറികടക്കുക, അത്യേരി എന്ന് വെച്ചാൽ മറികടക്കും, നാത്യേരി മറികടക്കുന്നില്ല. കശ്ചന ഒരുവനും ഒന്നും തന്നെ. ഏതദ്വൈതങ്ങളും മുമ്പ് പറഞ്ഞു വരുന്നതാണ് അതിനുള്ള